Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഈ പ്രക്ഷേപണത്തിൽ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളും കേൾക്കാം. സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സാഹിത്യ ശൈലിയെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം മനസ്സിലാക്കിയത്. ബൈബിളിലെ 150 സങ്കീർത്തനങ്ങളെയും സാഹിത്യ ശൈലിയുടെ അടിസ്ഥാനത്തിൽ 14 ഗണങ്ങളായിട്ട് പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ ഗണമായ സ്തുതിപ്പുകൾ അല്ലെങ്കിൽ ദ സാംസ് ഓഫ് പ്രൈസസ് എന്താണെന്ന് നാം കഴിഞ്ഞ പരമ്പരയിൽ കണ്ടുകഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ഗണമായ രാജത്വ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ദ റോയൽ സാംസ്. യാവേയുടെ രാജത്വത്തിന്റെ സങ്കീർത്തനങ്ങൾ എന്നും അവയെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ദൈവത്തെ അല്ലെങ്കിൽ യാവേയെ രാജാവായി പ്രകീർത്തിക്കുന്ന സാഹിത്യ പ്രയോഗങ്ങളുള്ള സങ്കീർത്തനങ്ങളെയാണ് രാജത്വ സങ്കീർത്തനങ്ങൾ, ദ റോയൽ സാംസ് എന്ന് പറയുന്നത്. സിംഹാസനാരോഹണ സങ്കീർത്തനങ്ങൾ എന്നും ഹെബ്രായ ശൈലിയിൽ അവയെ വിളിക്കാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. രാജത്വ സങ്കീർത്തനങ്ങളുടെ പഠനത്തിന് നാം ഇന്ന് ഉപയോഗിക്കുന്നത് എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ എന്ന് പ്രകീർത്തിക്കുന്ന 72 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ സംഗീതാവിഷ്കാരം നിർവഹിച്ചത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പ്രഭണിതം താളാത്മകമായും എന്നാൽ പദങ്ങൾ അല്ലെങ്കിൽ വേഴ്സസ് വൃദുത്വമായും അല്ലെങ്കിൽ വിരുദ്ധമായും ആലപിക്കുന്ന പരമ്പരാഗത ഹെബ്രായ സങ്കീർത്തനാലാപന ശൈലിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ ആലാപന ശൈലിയുടെ ഘടനയാണ് ഗ്രിഗോറിയൻ പാശ്ചാത്യ സങ്കീർത്തനാലാപന പാരമ്പര്യങ്ങളിലും ഉപയോഗിച്ചു കാണുന്നത്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സങ്കീർത്തനങ്ങളുടെ സാഹിത്യ ശൈലിയും പ്രത്യേക ഘടനയും അവയുടെ ആലാപന രീതിയുമാണ് അവയെ മറ്റ് ഗാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് എന്നും നാം മനസ്സിലാക്കിയിരിക്കണം.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ കർത്താവേ, അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ കർത്താവേ, അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ.
ദൈവമേ രാജാവിന് അങ്ങേ നീതിബോധവും രാജകുമാരന് അങ്ങേ ധർമ്മനിഷ്ഠയും നൽകേണമേ. അവർ അങ്ങയുടെ ജനത്തെ നീതിയോടെ ഭരിക്കട്ടെ, അങ്ങയുടെ ദരിദ്രരെ അവൻ ന്യായമായി നയിക്കട്ടെ. സകല ജനങ്ങളും അവൻ്റെ നാട്ടിൽ ഐശ്വര്യമായി വസിക്കട്ടെ.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ കർത്താവേ, അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ.
രാജകീയ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. സിംഹാസനാരൂഢനായി രാജകീയ അധികാരം പ്രയോഗിക്കുന്ന യാവേയെ ഈ സങ്കീർത്തനങ്ങളെ രാജാവായി അഭിവാദ്യം ചെയ്യുകയാണ്. സങ്കീർത്തനം 72 പരിശോധിച്ചാൽ രാജാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. സങ്കീർത്തനം 24 മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന് പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 42 ആവട്ടെ ദൈവത്തെ ജനതകളുടെ രാജാവായി ചിത്രീകരിക്കുന്നു. പിന്നെ 93 സങ്കീർത്തനം കർത്താവെന്നും വാഴുന്നു, അവിടുന്ന് ഭൂമിയെയും അതിലെ ജനങ്ങളെയും ഭരിക്കുന്നു എന്ന പ്രയോഗങ്ങളിലൂടെ കടന്നുപോകുന്നു. 96 സങ്കീർത്തനത്തിൽ കർത്താവ് രാജാവും വിധികർത്താവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇവയെല്ലാം രാജകീയ സങ്കീർത്തനങ്ങളുടെയും അവയിലെ പ്രത്യേക പ്രയോഗങ്ങളുടെയും ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. സങ്കീർത്തകന്റെ ഭാവനയിൽ സിംഹാസനത്തിലേക്ക് കയറുന്ന യാവേയെ കൈയടിച്ച് രാജാവായി ജനം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. വിജയശ്രീലാളിതനായ രാജാവായി പ്രത്യക്ഷപ്പെടുന്ന യാവേയ്ക്കുള്ള സ്തുതിയുടെ ഗാനങ്ങളാണ് രാജത്വ സങ്കീർത്തനങ്ങൾ, ദ റോയൽ സാംസ്. യാവേ തങ്ങളുടെ രാജാവാണെന്ന് പലയിടത്തും ജനങ്ങൾ പ്രകീർത്തിക്കുന്നത്, നിരന്തരമായി പ്രകീർത്തിക്കുന്നത് നമുക്ക് ഈ രാജത്വ സങ്കീർത്തനങ്ങളിൽ ഉടനീളം കാണാം. പിന്നൊരു കാര്യം ശ്രദ്ധേയമാകുന്നത്, ഒരു ലൗകിക രാജാവിന്റെ സിംഹാസനാരോഹണ ചടങ്ങിന്റെ എല്ലാ സവിശേഷതകളും സങ്കീർത്തകൻ തന്റെ വരികളിൽ പ്രകടമാക്കിയിരിക്കുന്നു എന്നതാണ്. അഭൗമികമായ തേജസ്സും അസാധാരണമായ ഗാംഭീര്യവും അയാൾ പ്രയോഗങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. യാവേ തന്നെയാണ് വരിക, അവിടുന്ന് ഇതാ നാഥനായി രാജാവായി വരുന്നു, അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു, ഇതാ രാജാവ് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി നീങ്ങുന്നു, അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു, തന്റെ ജനത്തിന്റെ സ്തുതിയും ആർപ്പുവിളിയും അവിടുന്ന് സ്വീകരിക്കുന്നു, അവിടുന്ന് തന്റെ രാജ്യം നീതിയോടെ ഭരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ സുലഭമായി രാജത്വ സങ്കീർത്തനത്തിൽ ഉടനീളം കാണാം.
ദൈവമേ, അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ, സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ നദി വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ, കർത്താവേ അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ.
രാജകീയ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യാവേ രാജാവാകുന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല, മറിച്ച് ലോകം മുഴുവന്റെയുമാണെന്ന് സങ്കീർത്തകൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ രാജാവിനെ സ്തുതിക്കുവാൻ എല്ലാവരോടും സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു. മറ്റു ദേവന്മാർ അവിടുത്തെ തിരുമുൻപിൽ പരിഭ്രമിക്കുകയും അവിടുത്തെ മുന്നിൽ മുട്ടുകുത്തി ആരാധിക്കുകയും ചെയ്യട്ടെ എന്ന് സങ്കീർത്തകൻ പറയുന്നു. സർവസൃഷ്ട വസ്തുക്കളോടും ദൈവത്തെ സ്തുതിക്കുവാനും സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ യാവേ എപ്പോഴും സകല ലോകത്തിന്റെയും രാജാവായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ, തിരഞ്ഞെടുപ്പിലും പുറപ്പാടിലും സീനായ് മലയിൽ വച്ചുള്ള ഉടമ്പടിയിലുമെല്ലാം അവിടുന്ന് പ്രത്യേകമാം വിധം ഇസ്രായേലിന്റെ രാജാവായി ചിത്രീകരിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. കാരണം അവിടുന്ന് ഇസ്രായേലിലെ പാപങ്ങളോടും അഗതികളോടും പാപികളോടും അനുകമ്പാലുവും ആർദ്രഹൃദയനുമായിരുന്നു.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ, കർത്താവേ അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ.
ദൈവമേ, താർഷിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ശേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവനെന്നും കാഴ്ച വയ്ക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുന്നിൽ പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനു സേവനം ചെയ്യട്ടെ.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ കർത്താവേ.
രാജകീയ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ യാവേയുടെ രാജത്വം ഇസ്രായേലിൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് കാണാം. രാജാവെന്ന വാക്ക് ഇസ്രായേലിന്റെ ആരാധനയിൽ ബഹുമാനസൂചകമായി ധാരാളം പ്രയോഗിച്ചിരിക്കുന്നത് രാജത്വ സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല, മറ്റ് ഹെബ്രായ പ്രാർത്ഥനകളിലും ധാരാളമായിട്ട് കാണാം. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജത്വം യാവേയ്ക്കില്ലാത്തൊരു കാര്യം വച്ചുകെട്ടുകയല്ല, അല്ലെങ്കിൽ ഏച്ചുകെട്ടുകയല്ല, അത് അവരുടെ ജീവിത അനുഭവമാണ് എന്ന് നമുക്ക് കാണാം. യുഗാന്തോന്മുഖമായ കാഴ്ചപ്പാടിൽ കർത്താവിൻ്റെ പ്രാഭവത്തോടെയുള്ള രണ്ടാം വരവിൻ്റെ വിവരണത്തിലും സങ്കീർത്തനങ്ങൾ കൂടുതൽ അർത്ഥവത്തായി യാവേയുടെ രാജത്വം ചിത്രീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് അവരുടെ രാജാവാണ് എന്ന് സങ്കീർത്തകന്റെ വാക്കുകളിൽ തന്നെ സമർത്ഥിച്ചുകൊണ്ട് ഈ രാജത്വ സങ്കീർത്തനങ്ങളുടെ വിവരണം അല്ലെങ്കിൽ പഠനം നാം അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രക്ഷേപണത്തിൽ സിയോന്റെ കീർത്തനങ്ങൾ, ദ സാംസ് ഓഫ് സയൺ എന്ന മൂന്നാമത്തെ സാഹിത്യ ഗണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം.
ദൈവമേ, നിലവിളിക്കുന്ന പാവപ്പെട്ടവരെയും നിസ്സഹായരായ ദരിദ്രരെയും അവൻ മോചിക്കും. ദുർബലരോടും പാവപ്പെട്ടവരോടും അവൻ കരുണ കാണിക്കും. അഗതികളുടെ ജീവൻ എപ്പോഴും അവൻ പരിപാലിക്കും. അവരുടെ ജീവനി മണ്ണിലവൻ നിത്യം കാത്തുപാലിക്കും.
എല്ലാ ജനതകളും അങ്ങേ മുന്നിൽ പ്രണമിക്കട്ടെ കർത്താവേ.
ഇന്നത്തെ പരമ്പരയിൽ ഉപയോഗിച്ച 72-ാം സങ്കീർത്തനം ആലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സിയോന്റെ സങ്കീർത്തനങ്ങൾ, ദ സാംസ് ഓഫ് സയൺ എന്ന സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപത്തെക്കുറിച്ചുള്ള പഠനം വീണ്ടും അടുത്ത ആഴ്ചയിൽ.